പാഠം 10 പ്രവേശക കൂദാശകൾ. ഈശോയുടെ ഉദ്ധാനശേഷം അവിടുന്ന് നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് 11 ശിഷ്യന്മാരും ഒലിവുമലയിലേക്ക് പോയി. ഉദ്ധിതനായ ഈശോ അവിടെ അവർക്ക് പ്രത്യക്ഷനായി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. 10:28-16-20 വാക്യങ്ങൾ. ഈശോ ഏൽപ്പിച്ച ഈ ദൗത്യം കൂദാശകളിലൂടെ സഭ ഇന്നും തുടരുന്നു. പ്രവേശക കൂദാശകൾ, മാമോദീസ, തൈലാഭിഷേകം, കുർബാന എന്നീ മൂന്ന് കൂദാശകളെ പ്രവേശക കൂദാശകൾ എന്ന് വിളിക്കുന്നു. കാരണം മിശിഹാ രഹസ്യത്തിലേക്കും സഭാസമൂഹത്തിലേക്ക് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്ന കൂദാശകളാണിവ. ഒരുവൻ തന്നെ സഭാജീവിതം ആരംഭിക്കുന്നത് ഈ കൂദാശകളിലൂടെ ആയതിനാൽ ഇവയെ പ്രാരംഭ കൂദാശകൾ എന്നും വിളിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1212. മാമോദീസായിലൂടെ വിശ്വാസികൾ വീണ്ടും ജനിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ ശക്തരാക്കപ്പെടുന്നു. കുർബാനയിൽ നിത്യജീവന്റെ ഭക്ഷണത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ഇപ്രകാരം ഈ കൂദാശകളിലൂടെ ഒരു വ്യക്തി സഭയിൽ ജനിക്കുകയും ദൈവിക ജീവനിൽ വളരുകയും ചെയ്യുന്നു. അതിനാൽ ആദിമ നൂറ്റാണ്ടുകളിൽ ഈ മൂന്ന് കൂദാശകളും ഒന്നിച്ചാണ് പരിക്രമം ചെയ്തിരുന്നത്. പൗരസ്ത്യ സഭകളിൽ ഈ മൂന്ന് കൂദാശകളും ഒന്നിച്ചു നൽകുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നു. അർത്തിക്ക് മാമോദീസായും തൈലാഭിഷേകവും നൽകിയ ശേഷം പരിശുദ്ധ കുർബാന കൂടി നൽകുന്നു. വിശുദ്ധ ഹിപ്പോളിത്തസിന്റെ അപ്പസ്തോലിക പാരമ്പര്യം എന്ന കൃതിയിൽ മാമോദീസയും തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും ഒന്നിച്ചു പരിക്രമം ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാമോദീസ, ഈശോയുടെ മരണോദ്ധാനങ്ങളിലുള്ള പങ്കുചേരൽ. മാമോദീസായിലൂടെ മിശിഹായുടെ മരണോദ്ധാനങ്ങളിൽ നാം പങ്കുകാരാകുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. മാമോദീസായിൽ മിശിഹായോടൊപ്പം മരിക്കുന്ന നാം അവിടുത്തോടൊപ്പം ഉയർക്കുകയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതുന്നു, ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അവിടുത്തെ മരണത്തിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം അവിടുത്തോടത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. മിശിഹ പിതാവിൻ്റെ മഹത്വത്തിലൂടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ നാമും പുതിയ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ വേണ്ടിയാണിത്. റോമ 6:3-4 വാക്യങ്ങൾ. മാമോദീസ സ്വീകരിക്കുവാനുള്ള വ്യക്തിയെ ജലത്തിൽ മുക്കുന്നത് മിശിഹായോടൊത്തുള്ള മരണത്തെ സൂചിപ്പിക്കാനാണ്. ഈ അർത്ഥത്തിലാണ് കല്ലറയുടെ പ്രതീകമായി മാമോദീസ തൊട്ടിയെ കണക്കാക്കുന്നത്. ജലത്തിൽ മുങ്ങിയ ശേഷം പൊങ്ങി വരുന്നത് മിശിഹായോടൊത്തുള്ള ഉയർപ്പിനെ സൂചിപ്പിക്കുന്നു. പാപങ്ങൾ മോചിക്കുന്നു. മാമോദീസ പാപങ്ങളെ മോചിക്കുന്ന കൂദാശയാണ്. ഉത്ഭവപാപവും കർമ്മപാപവും ഉണ്ടെങ്കിൽ അവയും മോചിക്കുന്ന കൂദാശയാണല്ലോ മാമോദീസ. പാപമോചനത്തിനായുള്ള മാമോദീസായിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്നുണ്ട്. മാമോദീസായിൽ നാം മിശിഹായോട് കൂടെ ക്രൂശിക്കപ്പെട്ടത് പാപമംഗലമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കേണ്ടതിനാണെന്ന് വിശുദ്ധ പൗലോസ് ലീഹ പഠിപ്പിക്കുന്നു. റോമ 6:6 വാക്യം. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഉപേക്ഷിക്കുന്നു എന്ന് മറുപടി പറയുമ്പോൾ മാമോദീസ മുങ്ങുന്ന വ്യക്തിക്ക് ഇനി പാപവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ദൈവമക്കളായി ജനിക്കുന്നു. രാത്രിയിൽ ഈശോയെ കാണാനെത്തിയ നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യോഹന്നാൻ 3:5. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവമക്കളാക്കി മാറ്റുന്നു. പാപമൂലം നഷ്ടമായ ദൈവിക ഛായ വീണ്ടും ലഭിക്കുന്നു. നമ്മിൽ ദൈവിക ജീവൻ അഥവാ കൃപാവരം നിറയ്ക്കുകയും നമ്മെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗത്തിന് അവകാശികളുമാക്കി തീർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിനായി കുഞ്ഞുങ്ങളെ മുദ്രവയ്ക്കുന്ന കർമ്മമായി മാമോദീസായെ മാർ അപ്രയം കാണുന്നത്. ഈ അർത്ഥത്തിൽ സഭയ്ക്കു വേണ്ടി മക്കളെ ജനിപ്പിക്കുന്ന സഭയുടെ ഗർഭപാത്രം എന്നാണ് മാമോദീസ തൊട്ടിയെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. സഭാ കൂട്ടായ്മയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നു. മാമോദീസ നമ്മെ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നു, നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. ഒന്ന് കൊരിന്തോസ് 12:13. മാമോദീസ സ്വീകരിച്ച വ്യക്തി സഭയുടെ അംഗമായി തീരുന്നതോടെ ഈശോയുടെ സ്വന്തമായി മാറുകയും അവിടത്തോട് അനുരൂപപ്പെടുകയും ചെയ്യുന്നു. മിശിഹ അവനിൽ മായ്ക്കാനാവാത്ത ഒരു ആധ്യാത്മിക മുദ്ര പതിപ്പിക്കുന്നു. മാമോദീസ സ്വീകരിച്ച വ്യക്തി മിശിഹായുടെ സ്വന്തമായി തീരുന്നതിൻ്റെ മുദ്രയാണിത്. ഈ മുദ്ര മായ്ക്കാൻ പാപത്തിന് പോലും സാധിക്കുകയില്ല. ആയതിനാൽ മാമോദീസ എന്നേക്കുമായി ഒരിക്കൽ മാത്രം നൽകപ്പെടുന്നു. അതുവഴിയായി മറ്റുള്ളവർക്ക് വിധേയനായിരിക്കുവാനും സഭയുടെ കൂട്ടായ്മയിൽ അവർക്ക് സേവനം ചെയ്യുവാനും സഭാധികാരികളെ അനുസരിക്കുവാനുമായി അവൻ വിളിക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1269-1272. മാമോദീസ ഈ വിശ്വാസവും മാമോദീസ വിശ്വാസത്തിൻ്റെ കൂദാശയാണ്. ഈശോ തന്നെ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യർക്ക് ഒരു ദൗത്യം നൽകി, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസ് 16:15. ഈശോയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് മാമോദീസ നൽകുന്നത്. ഇപ്രകാരം വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്നവർക്കാണ് രക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന കാരാഗ്രഹ കാവൽക്കാരൻ്റെ ചോദ്യത്തിന് പൗലോസും ശീലാസും നൽകുന്ന മറുപടി ഈ വസ്തുത വ്യക്തമാക്കുന്നു. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31. വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നു, ആകയാൽ ഈശോ കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമ 10:9. ശിശു മാമോദീസായിൽ സഭാസമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസത്തെ സഭ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ശിശു മാമോദീസായിലെ ചോദ്യങ്ങൾക്ക് ശിശുവിന് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും മറുപടി പറയുന്നത്. മാത്രമല്ല, മാമോദീസായിലെ വിശ്വാസം വളർച്ച ആവശ്യമായിട്ടുള്ള പ്രാരംഭ വിശ്വാസമാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും വിശ്വാസം മാമോദീസാക്കു ശേഷം വളരേണ്ടതുണ്ട്. ഇതിന് മാതാപിതാക്കളുടെയും സഭാസമൂഹത്തിൻ്റെയും താല്പര്യവും സഹായവും ആവശ്യമാണ്. അത് സഭാത്മകമായ ഒരു കർത്തവ്യമാണ്. തൈലാഭിഷേക കൂദാശ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായിത്തീർന്ന നമുക്ക് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തിയും വരങ്ങളും നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേകം. മാമോദീസായിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ ഒരു വ്യക്തിയെ സ്ഥിരപ്പെടുത്തുന്ന കൂദാശയാണിത്. തൈലാഭിഷേക കൂദാശ വഴി സഭയോട് പൂർണ്ണമായി ബന്ധിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുകയും ചെയ്യുന്നു. മാമോദീസായിൽ ലഭിച്ച കൃപാവരത്തിൻ്റെ പൂർത്തീകരണത്തിന് തൈലാഭിഷേക കൂദാശ അത്യാവശ്യമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. മാമോദീസ വഴി പുനർജന്മം ലഭിച്ച വ്യക്തിയെ ക്രൈസ്തവ പക്വതയിലേക്ക് നയിക്കുന്ന ഈ കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മിശിഹായ്ക്ക് സധൈര്യം സാക്ഷ്യം വഹിക്കാനും ക്രൈസ്തവരെ പ്രാപ്തരാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും ഈ കൂദാശയിലൂടെ ലഭിക്കുന്നു. ഈശോ ആത്മാവിനാൽ അഭിഷിക്തൻ. മിശിഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഈശോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ഈശോയെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവിടുന്ന് തണ്ണിലൂടെ പൂർത്തിയാകാനിരുന്ന രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിശ്ചയദാർഢ്യത്തോടും ദൗത്യബോധത്തോടും കൂടെ നസ്രത്തിലെ സിനഗോഗിലെത്തുകയും പരസ്യജീവിതം ആരംഭിക്കുകയും ചെയ്തു. രക്ഷാകരമായ ദൗത്യ നിർവഹണത്തിനായി പരിശുദ്ധാത്മാവ് ഈശോയെ ശക്തിപ്പെടുത്തി. സ്ലീഹന്മാർ ആത്മാവിനാൽ നിറഞ്ഞവർ. തൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു. യോഹന്നാൻ 14:26. ഉദ്ധാനശേഷം സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് നൽകി. യോഹന്നാൻ 20:22-23. പന്തക്കുസ്ത നാളിൽ സിഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥനാനിരതരായിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അവസിക്കുകയും പ്രേക്ഷിത നിർവഹണത്തിനായി അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആദിമ ക്രൈസ്തവർ ആത്മാവിനാൽ നിറഞ്ഞവർ. ഈശോയിൽ വിശ്വസിച്ച് അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ച ആദിമ ക്രൈസ്തവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുവാനും രക്തസാക്ഷികളായി തീരുവാനും പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയും. എസ്തബാനോസ് തുടങ്ങിയ രക്തസാക്ഷികളുടെ ഉദാഹരണങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ മാമോദീസ വിവരണങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന് നൽകുന്നതിനുള്ള പ്രത്യേക പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കും. സമരിയായിൽ മാമോദീസ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിനായി പത്രോസും യോഹനാനും അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:14-17 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ മേൽ സ്ലീഹന്മാർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതായി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:1-7 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാക്കി മാറ്റുന്നു. മാമോദീസായിലൂടെ ഈശോയുടെ മരണത്തിലും ഉദ്ധാരണത്തിലും പങ്കുപറ്റുകയും തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ചെയ്യുന്ന ക്രൈസ്തവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. 1 കൊരിന്ത്യോസ് 3:16. നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നാം ദൈവമക്കളാകുന്നത്. ക്രൈസ്തവ ജീവിതത്തിനുള്ള ശക്തി പകരുന്നു. ഓരോ ക്രൈസ്തവനും തൈലാഭിഷേകത്തിലൂടെ പന്തക്കുസ്താനുഭവത്തിൽ പങ്കുചേരുന്നു. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വേണ്ടിവന്നാൽ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ടുപോലും മിശുഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ദൗത്യം നാം ഏറ്റെടുക്കുന്നു. സ്ലീഹന്മാർ നമ്മെ ഭരമേൽപ്പിച്ച ഈ ദൗത്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യുഗാന്ത്യം വരെ പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയണം. നാം അത് നിർവഹിക്കേണ്ടത് സഭയിലൂടെയാണ്. സഭയോടുള്ള നമ്മുടെ പ്രതിബദ്ധത മിശുഹായോടുള്ള പ്രതിബദ്ധത ആണ്. കാരണം സഭയിലൂടെയാണ് ഇന്ന് മിശുഹ പ്രവർത്തിക്കുന്നത്. അതിനാൽ സഭയിൽ സജീവാംഗമായി മിശുഹായോടൊത്ത് ജീവിക്കുവാൻ ആവശ്യമായ വരങ്ങളും കൃപകളും തൈലാഭിഷേകം നമുക്ക് നൽകുന്നു. മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ സ്വീകരിച്ച് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൽഫലങ്ങൾ പുറപ്പെടുവിക്കാം.